കൊണ്ടുവന്നെ. പല്ലുകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന അവലോകനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 നരങ്ങളുടെ സ്തുതി ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു നരങ്ങളുടെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് ദാനം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് ദാനം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് ദാനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ നടിയാരോട് കർമ്മം ചെയ്യുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ. പ്രദസ്തനായ ഞങ്ങളുടെ പിതാവേ എന്നിട്ട് നാം പരിശുദ്ധമാക്കണമേ. എന്റെ രാജ്യം വരണമേ, എന്റെ വിഷ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കൊണ്ടുവരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. രീതിയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനയോദോഷം ഒന്നും ഞങ്ങളെ രക്ഷിച്ചോളണമേ. ഞങ്ങളുടെ നാല് രാജ്യശക്തി മോസവും സ്നേഹ നിലക്കുള്ളതാകുന്നു. ആ മീൻ ഇപ്പോൾ പറഞ്ഞ പറയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ കാര്യത്തിൽ നമ്മുടെ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇതുപോലെ അറിയാമേ, തുമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും വന്ന സമയത്തിലും ദൈവം മരണം അപേക്ഷിച്ചോളണമേ. ആ മീൻ മോറാനേശ്വരിക നിന്റെ കർണവാൽ മുഖങ്ങളെ നീ അണച്ചരുത്. കർത്താവ് ഞങ്ങൾ പാപികളാകുന്നു ഞങ്ങൾ ഏറ്റവും പറയുന്നു. ഞങ്ങളോട് കർണയുണ്ടാകണമേ. കർത്താവ് നിന്റെ മരണപ്പാൽ ഞങ്ങളുടെ മരണമായി കൊടുക്കാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ വക്കം ഇറങ്ങി കൊണ്ടുവന്ന് ഞങ്ങളോട് കർണ ചെയ്യണമേ. ആ മീൻ ഞങ്ങളെ സ്നേഹിക്കുന്ന കർണയുള്ള ദൈവമേ, ഒരിക്കൽ കൂടി വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ തക്കുള്ള അവസരത്തെ അവർക്ക് സൂചിക്കുന്നു. ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് അവിടേക്കും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവണമേ. ആ സാന്നിധ്യം തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ അവിടെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ ശുദ്ധീകരിക്കണമേ. കുറവുള്ളവരും കുറ്റമുള്ളവരും ആവുന്നു ഞങ്ങളെങ്കിൽ തന്നെയും അങ്ങ് ഓരോ ദിവസവും ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും വഴിഞ്ഞ അങ്ങയുടെ വാത്സല്യത്തെ അവർക്ക് സ്തുതിക്കുന്നു. എന്നും ആ ബന്ധുവും ആ സ്നേഹവും കരുതലും നിലനിൽപ്പാൻ തക്കവണ് ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് അങ്ങയുടെ പുനരുദ്ധാനത്തിന്റെ ശ്രേഷ്ഠമായ ഭരണയെ ആരാധനയിലും അനുഷ്ഠാനങ്ങളിലും കൂടി ഞങ്ങൾ അർപ്പിച്ച് ആ ആത്മീയ നവോന്മേഷത്തിൽ ഞങ്ങളെ തന്നെ ധാർമ്മയോടൊരുക്കുമ്പോൾ ഇവിടുത്തെ പുനരുദ്ധാനത്തിന്റെ നിറവ് ഞങ്ങളിൽ നിലനിൽപ്പാൻ തക്കവണ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പുനരുദ്ധാനം ഹൃദയം കൊണ്ടും അതിനെ കൊണ്ട് ഏറ്റു പറയത്തക്കവണ്ണം ആഴമായ ഭക്തി കൊണ്ടും വിശ്വാസം കൊണ്ടും ഞങ്ങളെ ഓർപ്പിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചന ധ്യാനത്തിന്റെ പുതിയ തരം പഠിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ദൈവമേ അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തീകരിക്കണമേ. അവിടുത്തെ തിരുവചനങ്ങളെ പൊരുകളെ പൊരുള്ള തിരിച്ചറിയാനോ അത് പഠിപ്പിക്കുവാനോ മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല. ഇതിലേ അറിവില്ലാത്ത ആളുകളെയും തൊട്ട് അറിവുകൊണ്ട് നിറയ്ക്കുന്ന കാരണ്യവാനെ ഞങ്ങളെ അവിടെ സ്പർശിക്കണമേ. യാതൊരു വിവര വിദ്യാഭ്യാസം ഉണ്ടാകാ ഇല്ലാതിരുന്ന മുക്കുവന്മാരെ അവര് തെരഞ്ഞെടുത്ത് അവരുടെ അതരങ്ങളുടെ അറിവില്ലായ്മയുടെ കെട്ടുകളെയൊക്കെ പൊട്ടിച്ച് അറിവിന്റെ ഭണ്ഡാരമാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും ആത്മീയ അറിവിന്റെ ആഴത്തിലേക്ക് പ്രവേശിക്കത്തക്കോളം ഒരുക്കണമേ. ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ സഹോദരിമാരെയും സഹോദരങ്ങളെ ഓർക്കുന്നു, വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് വേദനം പഠിക്കാനുള്ള ലഭിച്ചിരിക്കുന്ന അവസരങ്ങളൊക്കെയും ദൈവമൊരുക്കുന്ന അവസരങ്ങളായിട്ട് തിരിച്ചറിഞ്ഞത് ഭക്തിയോടും ഫലത്തോടും ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം സഹായിക്കണമേ. എവിടെയെങ്കിലും അറിവില്ലായ്മകളുണ്ടെങ്കിൽ എനിക്ക് അറിവിന്റെ നല്ല അംശങ്ങളായിട്ട് തീരുവാൻ തക്കവണ്ണം ഞങ്ങളൊക്കെ സഹായിക്കണമേ. സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു, പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞാൽ ചോദിച്ചുകൊള്ളായിട്ട് തന്നെ ഇത്രയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള അമ്മമാരെ സഹോദരിമാരെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്ററിന്റെ ആശംസകൾ നമുക്കുമായിട്ട് അറിയിക്കുകയാണ്. എല്ലാവരും ഭക്തിയോടുകൂടി ദേവാലയത്തിലൊക്കെ പോയി തിരുനാളൊക്കെ ആഘോഷിച്ച് ആ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ നമ്മളെ തന്നെ വളരെ ഭക്തിപൂർവ്വം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ദിനങ്ങളാണ് നമുക്കറിയാം. ആ ഒരു വെളിച്ചം എല്ലാവർക്കും ഇന്ന് നിലനിൽക്കട്ടെ എന്ന് പ്രസ്ഥാനമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രളയത്തിന് ശേഷം പുതിയ പഠനത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുകയാണ്. എട്ട് ക്ലാസ് ഞാൻ അടുത്ത ക്ലാസ് ശമോത്സവാദയുടെ പുസ്തകമാണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അത് ഒരു ഗസ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ പഠിച്ചെങ്കിലും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുകയും പഠിക്കുവാൻ തക്കവണ്ണം നമ്മൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം യോഹന്നാന്റെ വിശുദ്ധ യോഹന്നാന്റെ ലേഖനങ്ങളിൽ നിന്നുമുള്ള പഠനമാണ്. എനിക്ക് തോന്നുന്നു മറ്റൊന്നെ കളിച്ചിട്ടുണ്ടാകമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്തതാണ്. തീർച്ചയായിട്ടും നമുക്ക് ദിവസം പഠിക്കാനൊക്കെ ലഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വലിയ ശ്രേഷ്ഠമായ അവസരമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കാം. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ചുമതലക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് തീർച്ചയായിട്ടും വേറെ ദിവസം നമ്മൾ കൂടുതൽ പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിൽക്കുന്ന ഒത്തിരി അറിവുകൾ നമ്മൾ ഒരുപാട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങളെ ബലപ്പെടുത്തുന്നുണ്ട്. സംശയമൊന്നുമില്ല എൻ്റെ അത്. അത് ബലപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂടുതൽ ഈ കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് ഒരു ക്വിസ് മാർക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ പരീക്ഷയിൽ എഴുതി വസ്തു വാങ്ങിക്കാനോ അല്ല, നമ്മുടെ ഉദ്ദേശമേ ഇല്ല നമ്മുടെ പഠനം കൊണ്ട്. നമുക്കൊന്ന് തിരക്കിട്ട ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടി കൂടുതൽ വേദവസ്തുവം ഒന്ന് ആഴമായിട്ട് അറിയുകയും പ്രത്യേകിച്ച് പരിശുദ്ധ പിതാക്കന്മാരൊക്കെ കർത്താവിനെ അറിഞ്ഞതുപോലെ നമ്മളും അവരിൽ കൂടി കർത്താവിനെ കൂടുതൽ അടുത്തറിയത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ഒരുക്കുകയും ധ്യാനപൂർവമായി നമ്മളെ നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ഒന്ന് ചിന്തിപ്പിക്കാൻ തക്കവണ്ണം ഒരുക്കുന്ന നിമിഷമായിട്ട് മാത്രമേ നമ്മൾ തന്നെ കണ്ടാവും. അല്ലാതെ നമ്മൾ കുറെ പരീക്ഷ കഴിച്ച് പാസ്സാകാനുള്ള ഇതിലൊന്നുമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ യോഹന്നാന്റെ ലേഖനം പഠനം നമുക്ക് കൂടുതൽ അത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്യുന്നു. എനിക്ക് പറയാം, ഞാൻ വലിയ പ്രവർത്തനങ്ങളൊന്നും ഇതിന്റെ പിന്നിൽ നടത്തിയിട്ടുണ്ടെന്നില്ല. എന്റെ പരിമിതമായ സാഹചര്യം വെച്ചുകൊണ്ട് പരിമിതമായ കിട്ടിയ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. എങ്കിലും അത് ഉള്ള ലഭിച്ചിരിക്കുന്ന അറിവുകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ തക്കവണ്ണം ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അതിന് അവസരം തോന്നുന്നതിൽ വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പി സി ഓർഗസിന് ഭംഗിയായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഭദ്രാസനത്തിലെ എം വി എസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാഗ്യമാണ്. നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം വൈദികരെ പ്രത്യേകിച്ച് പി സി ഓർഗസിനെ പൊള്ളച്ചനെ കിട്ടുക പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും കൂടുതൽ ആളുകൾ ഈ ക്ലാസ് പ്രത്യേകിച്ച് അച്ഛന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യത്തക്കോണം ശ്രദ്ധിക്കണം എന്ന് നേരത്തെ ഓർപ്പിച്ചതുപോലെ തന്നെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം യോഹന്നാൻ ആരാന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം അത് വളരെ വ്യക്തമാണ്. കർത്താവിന്റെ ശിഷ്യന്മാരിൽ നമ്മുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ എന്നുള്ള നമുക്കറിയാം. മാത്രമല്ല യോഹന്നാനെ വളരെ വാത്സല്യപൂർവ്വമായ ഒരു പേര് നമുക്ക് ലഭിക്കുന്നില്ല. നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് യോഹന്നാന്റെ ഒരു പേര് നമ്മൾ സ്വന്തം അത് എഴുതിയ യോഹന്നാനെ സ്വന്തമായിട്ട് ആ പേരെടുക്കാനൊന്നും ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ തന്നെയും അത് തന്നെ അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ ഒരു ഒരു തലമായിട്ട് നമുക്ക് കണക്കാക്കുകയും ചെയ്യാം. അങ്ങനെ പേരൊന്നും സ്വന്തമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും എല്ലാവർക്കും അറിയാം അത് യോഹന്നാൻ എഴുതിയാണ്. മാത്രമല്ല അതിന് സ്വന്തം പേരിനേക്കാളിലും ഏറ്റവും അട്രാക്ട് ചെയ്ത മറ്റൊരു നാമധേയം അതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതുവരെ അത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. യോഹന്നാന്റെ സുവിശേഷത്തിലെ കാര്യം പറഞ്ഞതല്ലേ, അവിടെ പറയുന്നുണ്ട് കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ. അത് പറയാനായിട്ട് കാരണമുണ്ട്. കാരണം യോഹന്നാന്റെ ഒരു ജീവിതവും ചരിത്രവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കർത്താവിനെ ആത്മാ ഹൃദയപൂർവ്വം സ്നേഹിക്കാം. കർത്താവിന്റെ മാറുകൊണ്ട് ചാരിയിരുന്ന അവർ നമ്മൾ ആ ആദ്യത്താഴ സമയത്തൊക്കെ കർത്താവിന്റെ മാറിൽ ചാരിയിരുന്ന ശിഷ്യൻ എന്നൊക്കെ യോഹന്നാനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ. എന്റെ ഏറ്റവും വലിയ പ്രധാനം അങ്ങനെ പറയാനുള്ള കൂടുതൽ കാരണം എന്ന് പറയുന്നത് ഈ ക്രൂശിന്റെ ചോട്ടി വരെ ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ അവിടെ ഇവിടേക്ക് ഓടി ഒക്കെ പറയുന്നു പോകുമ്പോൾ ഏറ്റവും പ്രതിസന്ധി നടന്ന കാലഘട്ടത്തിലും ആ കർത്തവ്യം സ്വീകരിക്കത്തക്കവണ്ണം കർത്താവിനോട് ചേർന്ന് നടന്ന കർത്താവിനോട് ക്രൂശിനോട് ചേർന്ന് നടന്ന ഏക ശിഷ്യൻ യോഹന്നാനാണുള്ളതെന്ന് പറയുന്നത് അത്രമാത്രം പ്രകൃതി ഈ യോഹന്നാൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വന്തം മാതാവിനെ വളരെ സുരക്ഷിതമായിട്ട് യോഹന്നാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ യോഹന്നാൻ ഏറ്റവും വലിയ മറ്റൊരു സ്വാഭാവിക മരണം പ്രാപിച്ച വ്യക്തിയുണ്ട്. യോഹന്നാൻ നാട് നടത്തപ്പെടുന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും സ്വാഭാവിക മരണം പ്രാപിച്ച വ്യക്തിയായിട്ടാണ് നമ്മള് ഈ യോഹന്നാൻ സ്നേഹയെ വേദപുസ്തകം പണ്ഡിതന്മാരൊക്കെ പരിചയപ്പെടുത്തുന്നത്. എല്ലാ തരത്തിലും വളരെ അന്ന അർത്ഥവത്തായിട്ട് ക്രിസ്തുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു ശിഷ്യനാണ്. മാത്രമല്ല നമുക്കറിയാം സുവിശേഷത്തിന്റെ 21 അധ്യായത്തിന്റെ അവസാന ഭാഗവും യോഹന്നാനെ പറ്റി ഒരു പരാമർശം കൊണ്ട് കർത്താവിനെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് വരുമ്പോൾ കർത്താവിനെ തിരിച്ചറിഞ്ഞ് വിളിച്ചു പറഞ്ഞ് സ്ലീഹായ യോഹന്നാൻ. എന്നാൽ എല്ലാവരും പറയുന്നുണ്ട് അവന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനുണ്ട് എന്ന് പറഞ്ഞ് അത് അന്വേഷിക്കുന്നവരെ തിരുത്തുന്നുണ്ട് കർത്താവ്. ആ അവസരങ്ങളിലൊക്കെ ആ നാടുകളിലൊക്കെ ഒരു ഒരു വാർത്തയുണ്ടായിരുന്നു കർത്താവ് വരുന്നതും വരെ യോഹന്നാൻ ഇങ്ങനെ അരക്ഷരനായിട്ട് എന്ന് നിലനിൽക്കുമൊക്കെ ഒരു ഒരു ഉണ്ടായിരുന്നു കർത്താവിനെ തിരുത്തുന്നുണ്ട് വീണ്ടും അത്. എന്തു തന്നെയാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത് കർത്താവിന്റെ ജീവിതത്തില് ഏറ്റവും എല്ലാ തരത്തിലും വളരെ ആഴമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയവൻ ആരാണെന്ന് ഒന്നിച്ചിന്റെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് സ്വാഭാവികമാണെന്ന് അറിയാം. പക്ഷെ എങ്കിൽ തന്നെയും കൂടുതൽ കർത്താവിനോട് വളരെ അടുത്ത ഒരു വ്യക്തിയാണ് യോഹന്നാൻ. അപ്പൊ യോഹന്നാൻ ചെയ്ത ഏത് സാക്ഷ്യം നൽകിയാലും അതിന് വളരെ ബേസ് ഉണ്ട്, വളരെ അടിസ്ഥാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളിലും കർത്താവിനോട് കൂടെ ചേർന്ന് നടന്ന വ്യക്തിത്വമായിരുന്നു യോഹന്നാൻ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും മറ്റ് ശിഷ്യന്മാരെ കൊണ്ടുപോകാത്ത അവസരങ്ങളിലൊക്കെയും പത്രോസ്ലിഖയുടെയും യാത്രയും ചേർത്ത് കൂടി യോഹന്നാനെ കർത്താവ് കൊണ്ടുപോകാൻ. അതുകൊണ്ട് യോഹന്നാൻ കർത്താവിനെ പറ്റി എന്തെഴുതിയാലും അതിന് യാതൊരു എതിരുമില്ല, അത് 100% യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല നമുക്ക് അത് പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം വായിക്കുമ്പോഴും അതിന്റെ അവസാനം പറയുന്നുണ്ട് ഇത് കണ്ടവൻ സാക്ഷ്യം നൽകുന്നു അത്രമാത്രം ഉറപ്പോടുകൂടി, അതായത് യാതൊരു സംശയത്തിന്റെ വിത്തുപോലും താകാത്ത രീതിയിലാണ് ഉറപ്പോടുകൂടി കർത്താവിനെ പറ്റി വളരെ ദൃഢനിശ്ചയത്തോടെ സത്യമായിട്ട് കർത്താവാണ് അവൻ ദൈവമാണ് അവൻ എഴുതുന്നേറ്റവനാണെന്നുള്ള യാഥാർത്ഥ്യത്തെ വളരെ സത്യയോടുകൂടി ഈ യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായും കൂടെ നമ്മൾ യോഹന്നാൻ ശ്ലീഹ അറിയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ദൈവശാസ്ത്രജ്ഞനായിട്ട്. കാരണം നമുക്കറിയാം സുവിശേഷങ്ങളിലെ 4 നാല് മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ, അതിന്റെ അകത്ത് മറ്റു 3 മത്തായി മാർക്കോസ് ലൂക്കോസ് സമൂഹേഷണ സുവിശേഷങ്ങളാണ് വ്യക്തിത്വമായ ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ. മറ്റേ ശിഷ്യന്മാരൊക്കെ കർത്താവ് എന്തൊക്കെ ചെയ്തു എന്ന് മാത്രം പഠിപ്പിക്കുമ്പോൾ ഇത് ചെയ്തു എന്ന് മാത്രമൊന്നുമല്ല അതിന്റെ ഉള്ളിൽ കിടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കൂടെ അത് മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര ആഴമായിട്ട് ദീപം വെളിച്ചമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ആദ്യ വചനം ഉണ്ടായിരുന്നൊക്കെ ഉള്ള ഒരു ഒരു മൊത്തത്തിലുള്ളൊരു ഒരു വീക്ഷണം എടുത്തുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം പോലെ എഴുതുന്നത്. അത്ര പ്രസക്തിയുള്ള കർത്താവിന്റെ ജീവിതവുമായിട്ട് അത്രയും ബന്ധപ്പെട്ട അത്രയും പ്രസക്തിയുള്ള ആധികാരികമായ ഒരു ആശയങ്ങൾ കർത്താവിനെ പറ്റി പങ്കുവെക്കുവാൻ വണ്ണം അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ ശ്ലീഹ എന്നുള്ള കാര്യം നമ്മൾ അഭിമുഖമായിട്ട് ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിന്റെ 2-3 പ്രധാനപ്പെട്ട ലേഖനങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ ലേഖനം മാത്രമേ ഉള്ളൂ, 3-4-5 അധ്യായം നിലനിൽക്കുന്നത്. ബാക്കിയുള്ള ലേഖനങ്ങളൊക്കെ വളരെ ചുരുക്കമാണ്. നമ്മുടെ പെട്ടെന്ന് തീരുന്ന പുസ്തകങ്ങൾ തന്നെ ഇത് നമുക്ക് ചിലതുമായിട്ട് ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ അതിന്റെ ആമുഖം മാത്രമേ ഉള്ളൂ. അത് എപ്പോൾ തീരുന്നു അന്നേരം നമ്മുടെ ക്ലാസ് അവസാനിക്കുകയും ചെയ്യും. ഞാൻ അധ്യായങ്ങളിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ. കാരണം ഒരു അധ്യായം എടുത്ത് കഴിഞ്ഞാൽ മൊത്തം തീർക്കണം ഉള്ളത് കൊണ്ടാണ് അതിലേക്ക് ഇന്ന് പ്രവേശിക്കാത്തത്. നമ്മൾ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ യോഹന്നാൻ ശ്ലീഹയുടെ ഈ ലേഖനത്തെ പറ്റി നമ്മളിന്ന് അന്ന് വിലയിരുത്തുകയാണ്. ഒന്നാമതായിട്ട് ആരെഴുതി എന്നുള്ള നമുക്കറിയാം ഏതൊരു ലേഖനത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴും ആദ്യത്തെ കാര്യം പറയുന്നത് അല്ലെങ്കിൽ എന്നുള്ളതിനെ പറ്റിയ ഒരു ചിന്ത നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. നേരത്തെ പരാമർശിച്ചതുപോലെ യോഹന്നാന്റെ പേരൊന്നും അതിന്റെ അകത്ത് എഴുതിയിട്ടില്ല. എങ്കിൽ തന്നെയും നമുക്ക് കൂടുതൽ കാര്യമായിട്ട് ബോധ്യപ്പെടുന്നത് ഈ ഒരു ഒരു പുസ്തകം നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ഒരു സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അത് ആരെഴുതി എന്നുള്ള അതിന്റെ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ആ വ്യക്തി മുമ്പ് എന്തെങ്കിലും ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുതിയ ലേഖനവും മറ്റ് പുസ്തകങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ആശയങ്ങളും ഭാഷകളും സ്വഭാവങ്ങളും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ എളുപ്പമാണ് ഇതാരാണ്. കാരണം നമുക്കറിയാം ക്രിസ്തുവിനെ പറ്റി ഓരോ 4 സുവിശേഷകർ എഴുതുമ്പോഴും മത്തായി മാർക്കോസ് ലൂക്കോസ് ഒക്കെ സമവീക്ഷണ സുവിശേഷമായിട്ട് അത് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ അകത്തോട് വ്യത്യാസമാണ്. കാരണം ഓരോരുത്തരും ഓരോ ഡയറക്ഷൻ എന്ന് പറഞ്ഞു നമുക്ക് എളുപ്പം മനസ്സിലാക്കാനുള്ള ഉദാഹരണം പറയാം. നമുക്കറിയാം നമ്മുടെ ഈ സന്ത സ്കൂളിലെ സഹപാഠ്യ മത്സരത്തിലൊക്കെ സന്ത സ്കൂളിൽ മാത്രമല്ല ശ്രീസമയത്തിന്റെ നമ്മുടെ കോമ്പറ്റീഷനൊക്കെ നടക്കുമ്പോഴും നമ്മൾ ഒരു വ്യക്തിയെ മാത്രമല്ല നമ്മൾ മാർക്ക് ഇടാനായിട്ട് വെക്കുന്നത്. നമ്മൾ 3, 4, 5 ഇവിടൊക്കെ ആൾ കൂടുതലാണ്, നാട്ടിലൊക്കെ 2-3 പേരുള്ളൂ. ഇവിടെ 5, 6, 7, 10 പേരൊക്കെ മാർക്ക് ഇടാനായിട്ട്. കാരണം 10 പേരുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചു പോകത്തുള്ളതാണ്. 10 പേരെ ചിലപ്പോൾ ഞാൻ ഒരു 10 ഉണ്ടായിട്ടും കാര്യമില്ല, അതിൽ കൂടുതൽ വേണ്ടി വരും ഇവിടുത്തെ കോമ്പറ്റീഷൻ തീർക്കാനായിട്ട്. അത്ര പ്രശ്നം പോട്ടെ, ഞാൻ ആവശ്യമായിട്ട് കിടക്കുന്നില്ല. അപ്പൊ എന്തിനാണ് ഇത്ര ആളുകളെ നമ്മൾ പല ഡയറക്ഷനിൽ നിന്നുകൊണ്ട് വീക്ഷിക്കാനായിട്ട് നിർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എളുപ്പമാണ്. കാരണം ഓരോരുത്തരുടെ ആംഗിളിൽ നിന്നുകൊണ്ട് അവർ കണ്ടിട്ട് ഒരു പൊതുവായ തീരുമാനത്തിൽ എത്തുന്നു എന്നുള്ളത്. അപ്പം ഓരോ വ്യക്തികളും ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനായിട്ട് കഴിയും. അതിനുവേണ്ടി നമ്മൾ ഈ ഇത് വെക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുമ്പോഴും നാല് മൂന്ന് സുവിശേഷങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് ചെറിയ ചെറിയ സ്റ്റേജസ് ഉണ്ട്. അതിന്റെ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെയും ഈ യോഹന്നാന്റെ ലേഖനം പിതാക്കന്മാർ പഠിച്ചപ്പോൾ ആ ലേഖനത്തിൽ ആഗമാനം യോഹന്നാന്റെ സുവിശേഷവുമായിട്ട് വളരെ ആഴമായ ബന്ധമുണ്ട്, ആശയങ്ങളുമായിട്ട് വളരെ ആഴമായ ബന്ധമുണ്ട്. അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന്, അതിന്റെ ലാംഗ്വേജ് ഭാഷ, രണ്ടതിന്റെ സ്റ്റൈല്, മൂന്ന് ദൈവശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങൾ. ഇത് മൂന്നുമാണ് കൂടുതൽ യോഹന്നാന്റെ സുവിശേഷമാണ് ഈ സുവിശേഷത്തിൽ യോഹന്നാന്റെ ലേഖനമാണെന്നുള്ള ഒരു 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 ഉറപ്പ് പിതാക്കന്മാർ നമുക്ക് നൽകുന്നത്. അത് ഒന്നിന്റെ ഭാഷ, അതിന്റെ സ്റ്റൈല്, അതുപോലെ ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ അതിന്റെ ആശയപരമായിട്ടുള്ള സംഗതികൾ. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത് യോഹന്നാന് എഴുതിയതാണ് എന്നുള്ളൊരു ചിന്തയാണ് നൽകുന്നത്. കാരണം യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ പറയപ്പെടുന്ന നിഗൂഢമായ പല രഹസ്യങ്ങളും പല ആശയങ്ങളുടെ ആഴങ്ങളും ഈ ഈ ലേഖനത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ യോഹന്നാൻ പറഞ്ഞ പല കാര്യങ്ങളും ഒക്കെ ഈ ലേഖനത്തിൽ കൂടെയൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം യോഹന്നാന്റേതാണെന്ന് പറയപ്പെടാനുള്ള കാരണം ഈ യോഹന്നാന്റെ യൗവനകാലം മുതൽ അദ്ദേഹത്തെ വളരെ അടുത്ത അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു പിതാവ്, സഭാപിതാവ് പോളിക്രപ്പോസ് പറഞ്ഞൊരു പിതാവ്. പോളിക്രപ്പോസ് ആദ്യകാലഘട്ടത്തിൽ വളരെ അറിയപ്പെട്ട ഒരു ശ്രദ്ധേയനായ പിതാവാണ് പോളിക്രപ്പോസ്, സാക്ഷിവർണം പ്രാപിച്ച ഒരു വ്യക്തിയാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഈ യോഹന്നാനെ വളരെ അടുത്ത് അറിഞ്ഞിട്ടുള്ളതായിട്ടാണ് സഭാചരിത്രന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഈ വളരെ അടുത്ത് അറിഞ്ഞിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് ഈ പോളിക്രപ്പോസിന്റെ പല ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും യോഹന്നാൻ ഈ എഴുതിയതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ അവിടെ പുനരുദ്ധരിക്കുന്നുണ്ട്. മരണമായിട്ട് പോളിക്രപ്പോസ് എന്ന് പറയുന്നത് ഒരു സഭാപിതാവാണ്. അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ ഇത് യോഹന്നാൻ എഴുതിയതാണ് ഈ ലേഖനങ്ങളും സുവിശേഷം എന്നുള്ളത് അദ്ദേഹം അത് പരാമർശിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ അവസാന ഭാഗത്ത് ജീവിച്ചൊരു വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ അറിയാവുന്ന ഒരു ശിഷ്യൻ ഉള്ളതത്തിൽ ജീവിച്ച വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം അറിയാം. അതുപോലെ തന്നെ ഈ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാപ്പിയാസ് എന്ന് പറയുന്ന ഒരു പിതാവ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചില ലേഖനങ്ങളിലും എഴുത്തുകളിലും ഒക്കെ വേദപുസ്തകത്തിലെ ഗ്രന്ഥങ്ങളില് യോഹന്നാന്റെ ലേഖനവും അതുപോലെ തന്നെ സുവിശേഷവും ഒക്കെ അത് യോഹന്നാൻ തന്നെ കർത്താവിന്റെ ശിഷ്യനായ പ്രിയ ശിഷ്യനായ യോഹന്നാൻ തന്നെയാണ് എഴുതിയത് എന്നുള്ള ഒരു പരാമർശം പാപ്പിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ ഈ പോളിക്രപ്പോസ് എന്ന് പറയുന്ന സഭാപിതാവിനെ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഐറേനിയസ് എന്ന് പറയുന്ന ഒരു പിതാവ്. ഐറേനിയസ് പോളിക്രപ്പോസിനെ വളരെ ചെറുപ്പം മുതല് ഐറേനിയസിന്റെ ചെറുപ്പം മുതൽ പോളിക്രപ്പോസിനെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ശിഷ്യനെ പോലെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഐറേനിയസ്. അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിലും പരാമർശങ്ങളിലും അത് പോളിക്രപ്പോസിൽ നിന്ന് കിട്ടിയത് സ്വാധീനമായിരിക്കാം. അദ്ദേഹത്തിന്റെ ചില ലേഖനങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് ഇത് ഈ ലേഖനങ്ങളൊക്കെ എഴുതിയത് യോഹന്നാന്റെ ഒരു യോഹന്നാൻ തന്നെയാണ് കർത്താവിന്റെ ശിഷ്യനായ യോഹന്നാൻ തന്നെയാണ് എന്നുള്ള ഒരു ആശയങ്ങൾ അവിടെ നമ്മൾ നൽകുന്നുണ്ട്. പിന്നീട് ഇത് എഴുതിയത് യോഹന്നാനാണെന്ന് പറയപ്പെടാൻ പോകുന്നത് കാരണം ഈ ഗ്രീസിലും പിന്നെ അതുപോലെ തന്നെ ഇറ്റലിയിലും ഒക്കെ ഉണ്ടായിരുന്ന ചില ചരിത്രകാരന്മാരും പിതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്ന പറഞ്ഞത് അവരുടെയൊക്കെ ചെറിയ ചെറിയ ലേഖനങ്ങളും ഒക്കെ ഉണ്ട്. ആ ലേഖനങ്ങളിലും അതായത് ഗ്രീസിലും അതുപോലെ ഇറ്റലിയിലും ഒക്കെ ഉണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ആളുകളുടെയൊക്കെ അതായത് പിതാക്കന്മാരുടെയൊക്കെ ചില ലേഖനങ്ങളിലൊക്കെ ഇതുപോലെ അദ്ദേഹമാണ് എഴുതിയതെന്നുള്ളതിനെ പറ്റിയൊക്കെ ചില ചില പരാമർശങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില ചില സംഗതികളാണ് ഇത് യോഹന്നാനാണ് എഴുതിയത് എന്നുള്ളതിനെ പറ്റി കൂടുതൽ സംഗതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇതിന്റെ പരമ്പരാഗതമായ വിശ്വാസത്തെ ചിന്താങ്ങളെ ചില തെളിവുകളുമുണ്ട്. കാരണം ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ വളരെ ഡയറക്റ്റായിട്ട് അവിടെ പരാമർശിക്കുന്നുണ്ട്. ഞങ്ങൾ അതുപോലെ നിങ്ങൾ അവർ എന്നൊക്കെ പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ എന്നുള്ള ഒരു തലത്തിലാണ്. വേദപുസ്തകം ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചാൽ നല്ലതായിരുന്നു. ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ
ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്ത കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സജ്ജീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു.
അപ്പം ആ വളരെ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ കണ്ടതും കേട്ടതുമായി എന്നുള്ളത്, ഞങ്ങൾ കണ്ടതും കേട്ടതും ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നിൽ വളരെ ആധികാരിക വേണം. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ തന്നെ വളരെ വ്യക്തമാണ് ഇത്. അത് രണ്ടു മൂന്ന് നടത്താൻ പരാമർശങ്ങളുണ്ട്, നമ്മൾ വായിക്കുമ്പോഴേ രണ്ടു മൂന്ന് നടത്താനുണ്ടോ ആ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അത്രയും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കർത്താവിനെ നേരിട്ട് കണ്ട ഒരു വ്യക്തി ആയതുകൊണ്ടാകണമല്ലോ ഒരു വളരെ ആധികാരികമായിട്ട് ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ വളരെ ഉറപ്പോടുകൂടി. അപ്പം ആ വാസ്തവത്തിൽ ഇത് ക്രിസ്തു ദൈവമാണ് അല്ലെങ്കിൽ അത് കർത്താവാണെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ വളരെ ഉറപ്പോടുകൂടി അത് താൻ കൂടെ ഒരു എല്ലാം കണ്ട് കേട്ട് പരിപൂർണമായിട്ട് ഒരു സംശയത്തിന്റെ ആ ഒരു ഇതും വേണ്ട എന്നുള്ള തരത്തിലാണത് അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഒരു കാര്യങ്ങളുള്ള മനസ്സിലാക്കാനുള്ളത് ഈ ഇത് ഭാഷാരീതിക്ക് പരസ്പര വിരുദ്ധങ്ങളായ ചില കാര്യങ്ങളെ താരതമ്യ രൂപത്തിൽ ഒരുമിച്ച് ചേർത്ത് കാണിക്കുന്ന രീതിയിൽ ഇവിടെയുണ്ട്. അതായത് വൈരുദ്ധ്യമുള്ള രണ്ട് ആശയങ്ങളെ അത് ഏകീകരിച്ചുകൊണ്ട് അതിനെ ഒന്നാക്കി തീർത്ത് യോഹന്നാന്റെ സൂചനകളിൽ പലർന്നത് കാണിക്കുന്നു. അപ്പം അത്രമാത്രം അതിനെ കൃത്യതയോടുകൂടി അത് മനസ്സിലാക്കിക്കൊണ്ടാണ് യോഹന്നാൻ ഈ ലേഖനം നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കി തരുന്നത്. അപ്പം ഇതാണ് പ്രധാനമായിരുന്നത് ആര് എഴുതി എന്നുള്ളതിനെ പറ്റി നമുക്ക് ലഭിച്ച അറിവിൽ നിന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇടവരുന്നത്. ഇതിൽ എന്ന് എഴുതി എന്നുള്ളതിനെ പറ്റിയാണ് രണ്ടാമത് മനസ്സിലാക്കി. എഴുതിയ കാലഘട്ടമാണ്, എഴുതിയ കാലഘട്ടം AD 90 95 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് പറയപ്പെടുന്നത്. AD 90 95 ഇടയ്ക്കുള്ള കാലഘട്ടം അത്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പീഡനകൾ ഒരുപാട് അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്, വളരെ പീഡനം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം വാസ്തവത്തിൽ ഇത് എനിക്ക് തോന്നുന്നത് നമ്മള് പല പുസ്തകങ്ങളിൽ മനസ്സിലാക്കുമ്പോൾ ഈ യോഹന്നാന്റെ വെളിപാട് പുസ്തകം നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ അതിനെ ആ നാട് കടക്കുന്നതിന് മുമ്പൊക്കെ തന്നെയാണ് ഇത് എഴുതിയതെന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. തന്നെ നാട് കടക്കുന്നതിന് കുറച്ച് മുമ്പ് എഴുതിയ ഒരു പുസ്തകമായിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പം 70, 60, 70, 80 കാലഘട്ടങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള വീര ചക്രവർത്തിയുടെയും മറ്റാളുകളുടെയും ഒക്കെ ശക്തമായ പീഡനമായിട്ട് നിലനിന്നൊരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടത്തില് എഴുതിയതായിട്ടാണ്. അതുപോലെ തന്നെ അത് 70 മുമ്പ് അദ്ദേഹം ജെറുസലേമിൽ പോവുകയും യഥാർത്ഥത്തിലും പരിസരങ്ങൾ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു 70 ഒക്കെ ആകുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിതത്തിലെ വിട്ടുപോയതായിട്ടും പിന്നെ ഏറ്റവും അതിലുള്ള പരിസരങ്ങളിലൊക്കെ പലർക്ക് പോവുകയും താൻ ശുശ്രൂഷ ചെയ്യുകയും ഒക്കെ ചെയ്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആസിയിലെ 7 അദ്ദേഹം ശുശ്രൂഷ ചെയ്തതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിലെ ഇതൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ ക്രിസ്തീയ സഭയുടെ വളർച്ചയൊക്കെ മനസ്സിലാക്കി വളർച്ചയെ തളർച്ചയെ ഇടയ്ക്ക് ഇങ്ങനെ അവരുടെ പീഡനയെ കൊണ്ടാകുമ്പോഴും സാരമായിട്ട് ബാധിക്കുന്നുണ്ട് പറയട്ടെ. അതൊക്കെ കണ്ട പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ 90, 95 ഇടയ്ക്ക് നമുക്കിപ്പോ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. കൃത്യമായ കണ്ണെന്നൊരു ഡേറ്റ് നമുക്ക് ഒരിക്കലും ഇതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല. പിന്നെ ഏകദേശം ഈ ലേഖനത്തിന്റെ ഒക്കെ വായിച്ച് എഴുതിയ ഒരു സ്വഭാവവും മറ്റു പല അന്ന് ജീവിച്ച അതിനടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല ആളുകളൊക്കെ പ്രധാനമായിട്ട് പറഞ്ഞ ആശയങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടാണല്ലോ നമുക്കൊരു നിഗമനത്തിലെത്താനായിട്ട് കഴിയുന്നത്. അപ്പം അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയ ഒരു കാലഘട്ടമാണ് 90, 95 ഇടയ്ക്ക് ഒരു കാലഘട്ടത്തില് ഈ ലേഖനം എഴുതി എന്നുള്ളതാണ് നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കുന്നത്. ലേഖനം എഴുതിയതിനെ പറ്റിയുള്ളൊരു കാലഘട്ടം നമുക്കത് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ യോഹന്നാന്റെ അപ്പോസ്തല പ്രവർത്തികൾ 8:14 നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ യെരുശലേമിലെ സഭയിൽ അപ്പോസ്തലന്മാരിൽ ഒരുവനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ സുന്ദരത്വം കടത്തപ്പോൾ അദ്ദേഹത്തിന് സാന്നിധ്യം ഉള്ളതായിട്ടൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗലാത്തിയ ലേഖനം 2:9 ഗലാത്തിയ 2:9 നമ്മൾ വായിക്കുമ്പോൾ യെരുശലേമിലെ സഭയുടെ തൂണുകളായിരുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്ന് പൗലോസ് പ്രസ്താവിക്കുന്നുണ്ട്. അത് വായിക്കാം, ഗലാത്തിയ 2:9 വായിച്ചു നമുക്ക് മനസ്സിലാകുന്നു കൂടുതൽ. ഗലാത്തിയ 2:9 ഗലാത്തിയ പരിശുദ്ധനായ പൗലോസിലെ ഗലാത്തിയ ലേഖനം 2:9
വിശേഷ ഘോഷണം പരമേൽപ്പിച്ചുകൊണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ടും തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർണബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു.
അപ്പം അതിൽ നിന്ന് ബർണബാസെന്നതാണ് ഈ ആ കാലഘട്ടത്തില് പൗരത്വലേഖാണ് വെളിപ്പെടുത്തുന്നതുകൊണ്ട് വളരെ കൂടുതലായിട്ട് നമുക്കറിയാം പുറമെ എല്ലാം തന്നെ താങ്ങുന്ന അത്ര ശക്തിയുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളും സാങ്കേതികവും ഒക്കെ പുരാതന കാലഘട്ടത്തില് ആ കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അവിടെ പറയുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ മരണവുമായിട്ട് ഇടയ്ക്ക് നമ്മൾ ഈ വെളിവാഹോത്സവത്തിന്റെ ഒക്കെ ആ സമയത്ത് ഇദ്ദേഹം പത്മോത്സവത്തിലൊക്കെ നാടുകടത്തായിട്ട് നമുക്കറിയാം. പക്ഷെ അതിനപ്പുറമുള്ള അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റിയുള്ള അറിവുകളൊന്നും നമുക്ക് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇവിടെ പലയിടത്തും അന്വേഷിച്ചിട്ടും വെളിവാഹ ദിവസം ഒന്നാം അധ്യായത്തിൽ കാണുന്ന ഒഴികെ മറ്റൊരിടത്തും അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തെ പറ്റി മരണത്തെ പറ്റിയൊന്നും പ്രധാനമായിട്ട് പരാമർശിക്കുന്നില്ല. എങ്കിൽ തന്നെയും ഒരു കാര്യം സത്യമാണ്, ഈ ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ, സ്വാഭാവിക വർണ്ണ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ പോലും ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ജെറുസലേമിലും എത്രത്തോത്തിലും പരിസരങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ദൈവത്തിന്റെ സുവിശേഷത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പല സ്ഥലങ്ങളിൽ പോയതെങ്കിൽ തന്നെയും അതിന് പിന്നിൽ പീഡനത്തിന്റെ കഥകളുമുണ്ട്. പല സ്ഥലങ്ങളിലും പീഡനങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ ഒരു പശ്ചാത്തലം കൊണ്ട് പല സ്ഥലങ്ങളിലൊക്കെ ഓടിപ്പോവുകയും അവിടെ ചെന്നുകൊണ്ട് കർത്താവിനെ പറ്റി പറയുക ചെയ്യുന്നതിന്റെ പിന്നിൽ അങ്ങനെ ചില കാരണങ്ങളൊക്കെ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നമ്മളെ ഞാൻ പഠിക്കേണ്ടത് ഇത് ആർക്ക് വേണ്ടി എഴുതി എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടതാണ്. ഇത് ആർക്ക് വേണ്ടിയാണ് എഴുതി എന്നുള്ളത്. വാസ്തവത്തില് നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇതൊരു പ്രത്യേക സഭയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ലേഖനമല്ല. ഒരു പ്രത്യേക നമ്മുടെ കോളോസിലൊക്കെ ഈ ലേഖനം എഴുതുന്ന അവസരത്തിൽ എഫ് എസ് എൽക്കുള്ള എഴുതുന്ന പൊരുത്തിയർക്ക് എഴുതുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊരു പ്രത്യേക സഭയ്ക്ക് വേണ്ടി എഴുതിയായിട്ടല്ല പറയുന്നത്. പൊതുവായിട്ട് രണ്ട് കൂട്ടരെ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട്, ഒന്ന് ഈ പുറജാതി സഭകൾക്ക് വേണ്ടി എഴുതിയ ലേഖനമായിട്ടാണ്. കാരണം പുറജാതികളായ ആളുകൾ ഒരുപാട് ആ സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഒത്തിരി ആളുകൾ പുറജാതികളൊക്കെ ക്രിസ്ത്യാനികളായി സഭയോട് ചേർന്നു. പ്രത്യേകിച്ച് പീഡനങ്ങളൊക്കെ കൂടുതൽ വർദ്ധിക്കുന്നതോടും വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഒത്തിരി ആളുകൾ അങ്ങനെ വന്നു, അവർക്ക് ക്രിസ്തു യഥാർത്ഥ ദൈവമാണ്. ഒരുപക്ഷെ ഈ ഒരു യോഹന്നാന്റെയൊക്കെ സുവിശേഷത്തിന്റെയും ലേഖനങ്ങളുടെയൊക്കെ ഉറപ്പിലായിരിക്കാം പല ആളുകളൊക്കെയും ക്രിസ്തുവിനെ സ്വീകരിച്ചത് തന്നെ. കാരണം നമ്മൾ നേരത്തെ കേട്ടല്ലോ, ഞങ്ങൾ കണ്ടതും കേട്ടതും എന്നൊക്കെ പറഞ്ഞ് വളരെ ആധികാരികമായിട്ട് ക്രിസ്തു ദൈവമാണെന്നൊക്കെ സ്വയം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അനേകരുടെ മുമ്പിൽ, പ്രത്യേകിച്ച് പുതിയ ആളുകളുടെ മുമ്പിലൊക്കെ ക്രിസ്തുവിനെ പ്രബോധിപ്പിച്ചതുകൊണ്ടായിരിക്കാം ഒത്തിരി ജാതികളായിട്ടുള്ള ആളുകൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു. അപ്പം അവരെ വിശ്വാസം നിലനിർത്തുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പീഡന ഉണ്ടാകുന്ന അവസരത്തിൽ വിശ്വാസികളൊക്കെ പല സ്ഥലങ്ങളിലുമൊക്കെ ഓടിപ്പോകുന്നുണ്ട്. പല സ്ഥലങ്ങളിലുമൊക്കെ ഓടിപ്പോകുന്ന അവസരത്തിലൊക്കെയും അവിടെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസികളിൽ വിശ്വാസം നിലനിർത്തുവാൻ തക്കവണ്ണം കൂടാ അദ്ദേഹം ഈ ലേഖനം പ്രധാനമായിട്ട് എഴുതുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുത്തുക. അപ്പം രണ്ട് പ്രധാനമായിട്ടുള്ള നമുക്ക് രണ്ട് കാറ്റഗറി ഉൾപ്പെടുന്നു. ഒന്ന്, പുറജാതികളായിട്ടുള്ള ആളുകൾ സഭയിലായിട്ട് ചേർന്നു അവരെ വിശ്വാസം നിലനിർത്തുവാൻ തക്കവണ്ണം അദ്ദേഹം ഈ ലേഖനം പ്രധാനമായിട്ട് എഴുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ എല്ലാ പല സ്ഥലങ്ങളിലും പീഡന ഏറ്റുകൊണ്ട് ഓടിപ്പോയ വിശ്വാസികളെ അവരെയൊക്കെ വിശ്വാസം നടത്തുവാൻ തക്കവണ്ണം കൂടാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. അല്ലാതെ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. മാത്രമല്ല, ഈ ആ അവസരങ്ങളില് നമ്മുടെ ഈ മറ്റ് പല സഭകളിലും അല്ലെങ്കിൽ പല അപ്പോസ്തലന്മാർക്കും അഭിമുഖീകരിക്കേണ്ടി വന്നതുപോലെ തന്നെ ഈ യോഹന്നാൻസ്ലീഹായിക്കും അഭിമുഖീകരിക്കേണ്ടി വന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ജ്ഞാനവാദം പോലെയുള്ള ചില നൂതനല്ല പഴയ ചില ഫിലോസഫിക്കലായിട്ടുള്ള ശാസ്ത്രങ്ങളുടെ ഒക്കെ ഒരു അപകടം ഒത്തിരി അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ക്രിസ്തു ദൈവമല്ല എന്നുള്ളതിനെ പറ്റി ഗ്നോസ്റ്റിസിസം പോലെയുള്ള ജ്ഞാനവാദം പോലെയുള്ള ചില ചിന്തകളൊക്കെ വളരെ ശക്തമായിട്ട് കടന്നു വന്നു. അപ്പൊ അത് കടന്നു വന്ന അവസരത്തിൽ അതെ ക്രിസ്തുവിന്റെ ഉള്ള വിശ്വാസത്തെയൊക്കെ ശക്തമായി ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ കടന്നു വന്നപ്പോൾ അതിനെ നമ്മൾ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം കൂടാണ് ഇദ്ദേഹം ഈ ലേഖനം പ്രധാനമായിട്ട് എഴുതുന്നത്. രണ്ട് തലക്കെട്ടുകളിൽ പ്രധാനമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. ഒന്ന്, ലോകമഹത്വവും വ്യാജ ഉപദേശക്കന്മാരും ക്രിസ്തീയ സഭയ്ക്ക് വളരെ ഭീഷണിയായിരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ലോകമഹത്വവും വ്യാജ ഉപദേശാത്മകം. ലോകമഹത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെതായ ചില താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഈ ക്രിസ്ത്യാനികളായിട്ട് മാറിയ ആളുകൾ പല സ്ഥലങ്ങളിലൊക്കെ ഈ ചിന്തി പറഞ്ഞ അവസരത്തിലൊക്കെ അവിടെ നിലനിന്നിരുന്ന സംസ്കാരത്തോട് അവര് അനുരൂപപ്പെടുവാണ്ട കാരണം ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് അവിടെ നിലനിൽക്കുന്ന സംസ്കാരത്തോട്. എനിക്കൊന്നും നമുക്ക് ഇച്ചിരിയുടെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം, നമുക്കറിയാം നമ്മളൊക്കെ നാട്ടിൽ നിന്നും ഇവിടെ വന്നത് ഒരു ആഴമായ ആത്മീയ പൈതൃകം കാത്തു സൂക്ഷിച്ചു വന്നാലേ, നമ്മളൊക്കെ ആ ഒരു സംസ്കാരത്തിലാണ്, ആ സംസ്കാരത്തിലാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ വന്ന് നമ്മള് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ആ സംസ്കാരം കൂടെ നമ്മൾ ഇഴുകിച്ചേർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിലൊക്കെ പലരുടെയും ജീവിതത്തിൽ ഈ വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അത് വളരെ ശക്തമാണത്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അത് വളരെ ശക്തമായിട്ട് ഉണ്ടാകുന്നുണ്ട്. പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ പല നാളുകൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. കാരണം പേരൻസ് പ്രത്യേകിച്ച് നാട്ടിലൊക്കെ നല്ല റിലീജിയസ് ആയിട്ട് ജീവിച്ച ആളുകൾക്ക് അത് കൂടുതലായി നാട്ടിൽ വലിയ വിശ്വാസം പറ്റിയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അത് വലിയ പ്രശ്നമൊന്നുമല്ല. ഇവിടെ ഏതായാലും നാട്ടില് നമ്മളൊക്കെ നല്ല പള്ളിയും പള്ളിയിലെ കാര്യങ്ങളും ആരാധനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിച്ച ആളുകൾക്ക് ഇവിടെ വന്ന് അവരുടെ മക്കളൊക്കെ ഇങ്ങനെ മറ്റ് പല മേഖലകളിലൊക്കെ ഈ പള്ളിയുമായിട്ട് വലിയ അടുപ്പമോ വലിയ താല്പര്യമോ അല്ലെങ്കിൽ മാതാപിതാക്കളെ കാണിക്കുന്ന വിശ്വാസത്തെ അനുഷ്ഠാനങ്ങളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഈ ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്ക് ഇഴുകി ചേരുമ്പോൾ രൂപപ്പെട്ടു വരുന്ന പ്രതിബന്ധങ്ങളൊക്കെ ഒത്തിരി അനുഭവിക്കുന്നുണ്ട് പല ആളുകൾ. ഇത് പണ്ട് മുതലുള്ള വിഷയമായാലും ഇത് പണ്ട് മുതലുള്ള വിഷയമാണ്. കാരണം ചെറിയ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ചെറിയ പാർക്കുമ്പോഴൊക്കെ നിലനിൽക്കുന്ന സംസ്കാരവുമായിട്ട് സങ്കലനം ഉണ്ടാകുമ്പോൾ ഒരു ഒരു പുതിയ സംസ്കാരം രൂപപ്പെട്ടു വരും. അവിടെ ഒരു പുതിയ സംസ്കാരം രൂപപ്പെട്ടു വരും. ആ പുതിയ സംസ്കാരം രൂപപ്പെട്ടു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പഴയ കടക്കുന്ന പൈതൃകവും പുതിയ സംസ്കാരത്തിന്റെ ഒരു സങ്കര സംസ്കാരം, അതൊരു സങ്കര സംസ്കാരമാണ്. അത് പൂർണ്ണമായിട്ടും പുതിയ സംസ്കാരത്തിലേക്ക് മാറുന്നില്ല, എന്നാൽ പഴയതിനെ വിട്ടു കളയുന്നുമില്ല. ഇതിനെ ചേർത്തുള്ള സങ്കര സംസ്കാരം, ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് ഇപ്പൊ ജീവിച്ചിരുന്നത്. നമ്മുടെ മക്കളൊക്കെ ഒരു പുതിയ സംസ്കാരത്തിലേക്കായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ്, മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് പണ്ടത്തെ പോലെ ഇന്നും ഉണ്ട്. പക്ഷേ അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഈ ലേഖനത്തിന്റെ ഒരു പ്രസക്തി. ആ നിലനിന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക വിശ്വാസപരമായ ആത്മീയപരമായ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യുവാൻ തരണം ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ പരിപൂർണമായി ഉറച്ചു നിൽക്കാനും അല്ലെങ്കിൽ ആ ഒരു ആത്മീയ സംസ്കാരത്തിൽ പരിപൂർണമായിട്ട് ഉറച്ചു നിൽക്കത്തക്കവണ്ണം ജനങ്ങളെ പ്രബോധിപ്പിക്കുന്ന ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ലേഖനങ്ങളാണ്. നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കൂടുതൽ അതിന്റെ അധ്യായങ്ങൾ പഠിക്കുമ്പോഴാണ് ഈ ലേഖനത്തിലൊക്കെ മറന്നു കിടക്കുന്ന ഉൾക്കാമ്പുകളെ നമുക്ക് കൂടുതൽ വ്യക്തമാവുന്നത്. അപ്പൊ ഇത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുമെങ്കിൽ ലോകമഹത്വത്തിൽ അകപ്പെട്ടു പോകുന്ന ആത്മീയ സംസ്കാരം എന്ന് പറയുന്ന ഒരു പ്രതിബന്ധം എന്നും നിലനിൽക്കുന്ന ഇന്നും ഓരോ ദിവസങ്ങൾ കഴിയുന്നതും അതിന്റെ ആ പ്രതിസന്ധി കൂടത്തേ ഉള്ളൂ, പ്രതിസന്ധി കൂടത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് നമ്മുടെ ഈ പള്ളി ആരാധനയും നമ്മുടെ ആത്മീയ പശ്ചാത്തലത്തിൽ നമ്മുടെ പിള്ളേരെ കൊണ്ടുവരികയും ആ ഒരു രീതിയിലൊക്കെ മാതാപിതാക്കളെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. ഈ സന്ദർഭോചിതമായിട്ട് ഞാൻ പറയട്ടെ, ഈ പല മാതാപിതാക്കൾക്ക് ദുഃഖിക്കേണ്ടി വരുന്ന എന്നറിയാം, ഈ അവരുടെ ഉള്ളില് ഒരു ശക്തമായ പൈതൃകമുണ്ട്, ശക്തമായ ഒരു ആത്മീയ അടിസ്ഥാനമുണ്ട്. ഇവിടെയും അതിലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ അത്രയും ഒരു താല്പര്യത്തോടെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ പല മാതാപിതാക്കൾ അധികം ശ്രദ്ധിച്ചിട്ടില്ല. കുഴപ്പമില്ല, അവരൊക്കെ വന്നോളും, ചെറുപ്പകാലത്തിൽ കൂടെ കണ്ട വളരെയൊക്കെ പറയുന്നത് കൂടെ കണ്ട കാറ ഒരു കാറേ ഉള്ളൂ, അതിലോട്ട് പള്ളി കൊണ്ടുപോകുമ്പോൾ അവരെയും കൊണ്ടുവന്നോളും, പിന്നെ അവർ വന്നോളും ഒരു തെറ്റിദ്ധാരണ പല മാതാപിതാക്കളിലും ഉണ്ട്. പക്ഷെ എന്താണ് സഭയെന്നോ നമ്മുടെ പൈതൃകം എന്തെന്നോ നമ്മുടെ വിശ്വാസം എന്തെന്നോ നോക്കെന്താ അനുഷ്ഠാനങ്ങൾ എന്താ വിശുദ്ധമാരുള്ള സംസർഗം എന്താ ഇതിനെപ്പറ്റി ആധികാരികമായിട്ടുള്ള ഒരു ഒരു അറിവ് നമ്മൾ മക്കൾക്ക് പകർന്നു കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് അവിടെ നിന്ന് ഇവിടെ ഉള്ള അവസരത്തിലേക്ക് കിടക്കണമെന്നില്ല. അത് മാത്രമല്ല ഇതിനൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സംസ്കാരത്തിൽ അവർ ജീവിക്കുമ്പോൾ ഈ മാതാപിതാക്കളുടെ ഉപദേശങ്ങളെക്കാൾക്ക് അപ്പുറമായിട്ട് അവരുടെ സഹപ്രവർത്തകരുടെ സ്നേഹിതരുടെ ഉപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒത്തിരി പ്രശ്നമാണ് കുടുംബങ്ങളിലൊക്കെ. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും ഒരു ചിന്ത, നമ്മൾ ഒത്തിരി പല കുടുംബങ്ങളെയും വളരെ ശക്തമായിട്ട് അതിന് ആ ഒരു പ്രയാസം അറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് പക്ഷെ അതൊരു ക്രിസ്തു മത വിശ്വാസത്തിൽ പോയെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ക്രിസ്തു മതത്തിൽ പോലും അല്ലാത്ത വിശ്വാസങ്ങളിലേക്ക് ഒക്കെ നമ്മുടെ പിള്ളേർ പോകുന്നത് കാണുമ്പോൾ ഒരുപാട് ദുഃഖമുണ്ട്. നല്ല പാരമ്പര്യത്തിൽ ജീവിച്ചിരുന്ന മാതാപിതാക്കളുടെ മക്കള് ദൈവവുമായിട്ട് പോലും ബന്ധമില്ലാതെ അന്യ സംസ്കാരങ്ങളിലൊക്കെ പെട്ടുപോകുന്നത് കാണുമ്പോൾ ഒരുപാട് മാനസിക പ്രയാസമുണ്ട്. ഈ ലോക മഹത്വത്തില് നമ്മൾ ഈ ആഴമായിട്ട് ചിന്തിച്ചു വരുമ്പോൾ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മള് പലരും ജ്യോതിക്കും അന്ന് ആശാൻ ജോലി ചെയ്യണ്ടായ ജോലി ചെയ്താലും ജീവിക്കും, സത്യം ജോലി ചെയ്താലും ജീവിക്കാനൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മുടെ ജോലിയിൽ മാത്രം നമ്മൾ പ്രവേശിക്കുകയും അല്ലെങ്കിൽ ഈ സുഖങ്ങളിൽ മാത്രം നമ്മൾ ഉൾപ്പെട്ടു പോകുമ്പോൾ ഒത്തിരി പ്രശ്നമാണ്. എനിക്കറിയാം നമ്മൾ ഈ പരിശുദ്ധമായ നോമ്പ് ഉള്ള അവസരങ്ങളിൽ പോലും അല്പം എക്സ്കർഷനോ, ഇവിടെ എക്സ്കർഷൻ അല്ല പറയുന്നത്, മറ്റെന്തെങ്കിലുമൊക്കെ എൻജോയ്മെന്റിന് പോകാണ്ട ഓണം മടി കാണിക്കാത്ത കുടുംബങ്ങളുണ്ട്. ഒരു ഒരു ദിവസം ഒരാഴ്ച അവധി കിട്ടുമ്പോഴത്തേക്ക് നോമ്പിന്റെ സമയത്ത് നോമ്പൊക്കെ മറന്നുകൊണ്ട് സുഖിക്കാനായിട്ടൊക്കെ പോകുമ്പോൾ അതിലേക്ക് പ്രത്യാഘാതങ്ങൾ അറിയുന്നുമുണ്ട്. നമ്മുടെ പിതാക്കന്മാരെ നിങ്ങളുടെ അവസരങ്ങളിൽ ക്രമീകരിച്ചെന്തിനാലോചിച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ പുറകെ ഓടാനല്ല, എന്നാൽ ലോകത്തിന്റെ താല്പര്യങ്ങൾ തള്ളിക്കളയണമെന്ന് പറയുന്നില്ല. പക്ഷെ അതിൽ നിന്നുകൊണ്ട് തന്നെ മറ്റേത് നഷ്ടപ്പെടുത്താതെ അത് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം നമ്മൾ കാണിക്കണം. അത് കാണിച്ചില്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ പ്രയാസം അറിയുന്നത് കുറെ കഴിയുമ്പോഴത്തേക്ക് അതൊരു ദുഃഖം നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അത് വലിയൊരു അന്നും പണ്ടും ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്, ഇന്നും ഉണ്ടാകുന്ന ഒരു വിഷയമാണ്, നാളെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് വളരെ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കണം. ലോകത്തിന്റെ മോഹങ്ങളില് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ, അങ്ങനെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാജ ഉപദേഷ്ടാക്കളും നഷ്ടമായിട്ട് ഗ്നോസ്റ്റിസിസോ അതുപോലെയുള്ള ഒത്തിരി സംഗതികളുണ്ട്. ഒരുപാട് ആ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഒത്തിരി മാർക്സിയൻ തിയോളജി അതുപോലെ തന്നെ പല സംഗതികളും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തില്. അപ്പം അതിനെ അതും ശക്തമായിട്ട് ഈ ക്രിസ്തീയ സഭയുടെ വളർച്ചയെ സ്വാധീനിച്ചിട്ടുണ്ട്, ദോഷകരമായിട്ട്. പക്ഷെ ഈ ഇതുപോലുള്ള പിതാക്കന്മാരുടെ ശക്തമായ സ്വാധീനങ്ങളുടെ ലേഖനങ്ങളും ഒക്കെയാണ് ഒരു പരിധിവരെ ഇതുപോലുള്ള ജ്ഞാനവാദങ്ങളെയൊക്കെ അല്ലെങ്കിൽ ലോകമോഹങ്ങളെയൊക്കെ നിയന്ത്രിക്കുവാനും ഒരു പരിധിവരെയൊക്കെ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇടയായത്. അപ്പൊ ശരിക്കും വാസ്തവത്തിലൊക്കെ യോഹന്നാൻ ശ്ലീഹ ഈ ലേഖനം എഴുതുമ്പോഴത് നമ്മൾ അദ്ദേഹത്തിന്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒത്തിരി ഒരു ആർദ്രമായ ഒരു പിതാവിന്റെ സ്നേഹത്തോട് അദ്ദേഹം എഴുതുന്നത്. മക്കളെ നിങ്ങൾ തെറ്റിപ്പോയിട്ടോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ, ആ ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട് മക്കളെ കുഞ്ഞുങ്ങളെ എന്നൊക്കെ പറഞ്ഞ പദപ്രയോഗം, അത് ശരിക്കും അത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം മക്കൾ തെറ്റിപ്പോകുമ്പോൾ അല്ലെങ്കിൽ മക്കൾ ചെയ്തുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ വിശ്വാസപരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഹൃദയം തകർന്ന് മക്കളെ സ്നേഹിക്കുന്ന ഒരു പിതാവിന്റെ ചിത്രമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്ര സ്നേഹവാത്സല്യത്തോടുകൂടിയാണ്, പൈതൃക സ്നേഹത്തോടെ അദ്ദേഹം ഇത് എഴുതുന്നത്. നമുക്കറിയാം രണ്ടാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കപ്പെടും. രണ്ടാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പ്രധാനമായിട്ട് അവിടെ പറയുന്നത് ലോകത്തെയും ലോകത്തോട് വായിക്കാമല്ല, രണ്ടാം അധ്യായത്തിന്റെ 15 മുതൽ വായിക്കും.
ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്ക് അറിയാം.
അപ്പൊ രണ്ട് ആശയങ്ങൾ പ്രധാനമായിട്ട്, ഒന്ന് ലോകത്തിന്റെ മോഹത്തെ പറ്റി, രണ്ട് വിശ്വാസപരമായ പ്രശ്നങ്ങൾ നമ്മൾ കൂടുതൽ വിശദീകരിച്ച് പഠിക്കാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും വളരെ ശക്തമായിട്ട് സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ചിന്ത, നമ്മൾ ആ ഒരു ലക്ഷ്യത്തെ ഒരു പ്രത്യേക ലക്ഷ്യം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഞാൻ ഈ ലേഖനം എഴുതുമ്പോൾ തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇത്തരത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒന്ന് ഈ ക്രിസ്തുവിനെ പറ്റിയുള്ള, ക്രിസ്തു ആരെന്നുള്ളതിനെ പറ്റി വളരെ ശക്തമായിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. മൂന്ന് പ്രധാനപ്പെട്ട സംഗതികളാണ് ക്രിസ്തുവിനെ പറ്റിയുള്ള യോഹന്നാന്റെ പരാമർശങ്ങൾ. ഒന്ന്, അല്ലെങ്കിൽ ദൈവം വെളിച്ചമാണെന്നുള്ളത്. രണ്ട്, ദൈവം സ്നേഹമാണെന്നുള്ളത്. മൂന്ന്, ദൈവം ജീവനാണെന്നുള്ളത്. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട മൂന്ന് ആശയങ്ങളാണ്. നമ്മൾ വിശദീകരിച്ച് പിന്നീട് പഠിക്കും. ദൈവം വെളിച്ചമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം ജീവനാണ്. ഈ മൂന്ന് യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് വളരെ ശക്തമായിട്ട് അദ്ദേഹം ഈ ലേഖനങ്ങളൊക്കെ എഴുതുകയും ജനങ്ങളെ ദൈവം എന്തെന്നുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കത്തക്കോടെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ യേശു ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പരാമർശങ്ങൾ, ഒത്തിരി ഒത്തിരി ക്രിസ്തു ദൈവമാണെന്നും അല്ലെങ്കിൽ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ വളരെ ശക്തമായ രീതിയിൽ ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അധ്യായത്തിന്റെ ഈ പുസ്തകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് എന്താ പറയാ, ഈ ദൈവത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ ഫലോഷിപ്പ് വിത്ത് ഗോഡ്, അത് സെൻട്രൽ തീം ആയിട്ടുണ്ട്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത്. എനിക്ക് അഞ്ചാം അധ്യായത്തിന്റെ 13 വാക്യത്തിലൊക്കെ പ്രധാനമായിട്ട് അതിനെപ്പറ്റി അത് വിശദീകരിക്കുന്നത് പല ഭാഗങ്ങളിലുണ്ട്. പ്രധാനമായിട്ട് അവിടെ 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 പറയുന്നത് ദൈവത്തിന് നമുക്ക് നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് നിശ്ചയം ഉണ്ടാകും, നിങ്ങൾ അറിയേണ്ടത് തന്നെ. അങ്ങനെ വെച്ച് ആ കൂട്ടായ്മ ശക്തമാക്കുക എന്നുള്ള ഒരു ചിന്ത അവിടെ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള വാക്യങ്ങൾ രണ്ടുമൂന്നുള്ളത് 1 3-4 വായിച്ച് 3-4 5-11-13 വരെയുള്ള വാക്യങ്ങൾ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഈ പുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ട് വാക്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് നമുക്ക് ഈ ലേഖനത്തെ പറ്റി ഇത് അമുഖമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം എനിക്ക് ഇതൊക്കെ പ്രധാനമായിട്ട് പറയാനുള്ളൂ. കൂടുതൽ സ്നേഹത്തെ പറ്റിയും ഒക്കെ കൂടുതൽ അവിടെ പ്രധാനമായിട്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 1-5 വരെയുള്ള വാക്യങ്ങളിലും 2:22 വരെയുള്ള വാക്യങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ പറ്റി, ക്രിസ്തു ആര്, അതായത് ക്രിസ്തു നേരത്തെ പറഞ്ഞിരുന്നു ദൈവം വെളിച്ചം ജീവൻ എന്നൊക്കെ പറയുന്നത്, ക്രിസ്തുവിന്റെ മധ്യസ്ഥതയെ പറ്റി വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ മധ്യസ്ഥത മനുഷ്യാവതാരം നമുക്കറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 1 പറയുന്നുണ്ട്, അതിന്റെ മധ്യഭാഗത്ത് പറയുന്നുണ്ടല്ലോ മനുഷ്യാവതാരം ജഡം ധരിച്ച വചനം ജഡം ധരിച്ചു പ്രവീണ സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നൊക്കെ പറയുന്ന പരാമർശങ്ങളൊക്കെ നമ്മൾ പിന്നീട് അതിനെ പറ്റി ചിന്തിക്കും. അതും വളരെ പ്രധാനമായിട്ട് അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പുസ്തകത്തിന് ഉടമയോ നിലനിൽക്കുന്ന ഒരു 2-3-4 ചിന്താഗതികൾ, ഒന്ന് പാപത്തെ പറ്റിയുള്ള ഒരു അവബോധം ശക്തമായിട്ട് അതിനെ പറ്റി നൽകുന്നുണ്ട്, മനുഷ്യന്റെ പാപങ്ങളെ പറ്റി. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്നേഹത്തെ പറ്റി, മൂന്ന് ദൈവത്തിന്റെ കുടുംബം, ഈ കൂട്ടായ്മ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു സ്ഥലത്തിൽ ദൈവത്തിന്റെ കുടുംബം, 4 തെറ്റും ശരിയും, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ തെറ്റ് ശരിയും തിരിച്ചറിയണം എന്നുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ വിശ്വാസത്തിന്റെ ഉറപ്പ്, ഈ 5 കാര്യങ്ങൾ ഈ 5 അധ്യായങ്ങളിൽ പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് ഒന്ന് പഠിക്കാം. ഇപ്പൊ പാപത്തെ പറ്റി, സ്നേഹത്തെ പറ്റി, ദൈവത്തിന്റെ കുടുംബം, ദ ഫാമിലി ഓഫ് ഗോഡ്, അതുപോലെ തന്നെ ട്രൂ ആൻഡ് ഫോൾസ്, ശരിയും തെറ്റും എന്നുള്ളത് അല്ലെങ്കിൽ ഗുഡ് ആൻഡ് ഈവിൾ എന്ന് വാക്കാണല്ലോ. പിന്നെ ആഴമായ വിശ്വാസം എന്നുള്ളത്, ഉറപ്പുള്ള വിശ്വാസം, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ പുസ്തകങ്ങളിൽ നമ്മൾ വിലയിരുത്തുകയാണ്. വേദപുസ്തകത്തിന്റെ 62 പുസ്തകമാണ്, 62 നമ്മുടെ ഈ ഒരു ഇതായിട്ട് 62 പുസ്തകമാണ്. അതുപോലെ തന്നെ 5 അധ്യായങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം, 105 വാക്യങ്ങളാണ് മൊത്തത്തിൽ ഈ പുസ്തകത്തിലുള്ളത്. പിന്നെ 5 ചോദ്യങ്ങൾ, പ്രധാനമായിട്ട് ചില ചോദ്യങ്ങൾ ഇതാക്കുന്നുണ്ട്, 4-5 ചോദ്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ചരിത്രപരമായ ചില 100 ചരിത്രപരമായ വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട്. അമുഖമായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളെ പറയാനായിട്ടുള്ളൂ. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ 1 മുതൽ നമുക്ക് അടുത്ത ആഴ്ച മുതൽ അത് പഠിക്കാൻ എന്ന ദൈവത്തിൽ ശരണപ്പെടുന്നു. ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക, വളരെ ഇൻട്രസ്റ്റ്, വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്, ചാണമായിട്ടൊരു പഠനമാണ് യോഹന്നാന്റെ ലേഖനം. 4-5 അധ്യായങ്ങൾ ഉള്ളെങ്കിൽ തന്നെയും എല്ലാ അധ്യായങ്ങളും വളരെ ആഴമായിട്ടുള്ള അർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നത് കൂടുതൽ അത് പഠിക്കുവാൻ തക്കവണ്ണം എല്ലാവരും അത് താല്പര്യപ്പെടണം. വീഡിയോയിലൊക്കെ ഇരിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ സമയമുള്ളപ്പോഴൊക്കെ ഈ പുസ്തകങ്ങൾ അത് വായിക്കാം. അത് നിങ്ങളത് വായിച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരിയോടെ കൂടുതൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞത് ഇല്ല, ആരെഴുതി എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. യോഹന്നാനാണ് എഴുതിയത്. യോഹന്നാൻ എഴുതി എന്ന് പറയത്തക്കവണ്ണമുള്ള കാരണങ്ങൾ, യോഹന്നാന്റെ സുവിശേഷവുമായിട്ട് വളരെ താരതമ്യമുള്ള ലേഖനങ്ങളാണ്, അതിന്റെ ലാംഗ്വേജ് സ്റ്റൈല്, ദൈവശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങൾ, ഇതൊക്കെ വളരെ കണക്റ്റഡാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചില ചരിത്രപരമായ ലേഖനങ്ങളിൽ കൂടി, അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളിൽ കൂടിയൊക്കെ ഇത് യോഹന്നാൻ തന്നെയാണ് എഴുതിയത് എന്നുള്ളതിനെ പറ്റി ഉറപ്പ് നൽകുന്നുണ്ട്. ഇത് പ്രധാനമായിട്ട് എഴുതിയാനുള്ള ആർക്ക് വേണ്ടി എഴുതിയെന്ന് ചോദിക്കുമ്പോൾ, ഇതൊരു ഒരു പർട്ടിക്കുലർ ചർച്ചിനെ ഉദ്ദേശിച്ച് എഴുതിയതല്ല, ക്രിസ്ത്യൻ സഭയ്ക്ക് മൊത്തമായിട്ട് അദ്ദേഹം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വിശുദ്ധ കുർബാനയിൽ യോഹന്നാന്റെ ലേഖനം. നമ്മൾ അങ്ങനെ പരിശുദ്ധനായ യോഹന്നാന്റെ പൊതുവിൽ എഴുതിയ ലേഖനം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ശുശ്രൂഷയിൽ വായിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉദ്ദേശിച്ചുകൊണ്ട് പൊതുവായിട്ടുള്ള ലേഖനമാണ്, അതിനകത്ത് പ്രജാതികൾക്ക് വേണ്ടിയിട്ടുള്ള, പൊതുവായിട്ട് സഭയിൽ ചേർന്ന പ്രജാതികൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എല്ലായിടത്തുള്ള വിശ്വാസികളെ, ചെറിയ പാർവസ്ഥ എല്ലാ ക്രിസ്ത്യാനികളെയും വിശ്വാസികളെയും ലക്ഷ്യമാക്കിക്കൊണ്ടുകൂടാണ് അദ്ദേഹം ഇത് എഴുതിയത്. അതുപോലെ എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 1790-95 ഇടയ്ക്കാണ് ഇദ്ദേഹം എഴുതിയത്. ഇന്ദ്ര ചക്രവർത്തി പോലുള്ള ചക്രവർത്തിമാരുടെയൊക്കെ പീഡനമൊക്കെ ഉണ്ടായി, അതൊക്കെ പലരും അതിന്റെ തൊഴിലുകളിലേക്കായി മറ്റു പ്രക്രിയൊക്കെ മരണപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. എന്നാൽ അദ്ദേഹം നാട് കടത്തപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. ദൈവത്തിലുള്ള കൂട്ടായ്മയാണ് ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ആശയം. അതോടൊപ്പം തന്നെ വെളിച്ചം, ദൈവം സ്നേഹം, ദൈവം ജീവൻ, ഈ മൂന്ന് കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ലേഖനം പ്രധാനമായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ പ്രതിപാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സ്നേഹം പാപം, സ്നേഹം, ദൈവത്തിന്റെ കുടുംബം, തെറ്റും ശരിയും, വികാസം, ഉറപ്പ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. മർമ്മപ്രധാനമായിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ, അതുപോലെ തന്നെ 5-ാം അധ്യായത്തിന്റെ 11-ഉം 13-ഉം വാക്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളെ നമ്മൾ പ്രധാനമായിട്ട്, അതുപോലെ തന്നെ ഇത് എഴുതാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് നേരിട്ട വലിയൊരു പ്രതിസന്ധി, ഒന്ന് ചിതറിപ്പാർത്ത ആളുകൾ പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ അവിടെ നിലനിന്ന സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഒരു ജീവിത ശൈലിയുടെ സ്വാധീനം അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ 2-ാമതായിട്ട് ഗ്നോസ്റ്റിസിസം പോലെ ഉണ്ടായിരുന്ന ജ്ഞാനവാദം പോലെ ഉണ്ടായിരുന്ന നിലനിന്ന ചില ഫിലോസഫിക്കലായിട്ടുള്ള ശാസ്ത്രം വളരെ ശരിയല്ലാത്ത രീതിയിൽ സഭയുടെ വിശ്വാസം സ്വാധീനിച്ചു. ഇതൊക്കെ വന്നപ്പോൾ അതിനെയൊക്കെ അമർത്ത ചെയ്യുവാൻ തക്കവണ്ണമുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ലേഖനം എഴുതിയത്. ഇത്തരം കാര്യങ്ങളെ ഇന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത് പ്രകാശത്തിൽ യോഹന്നാന്റെ 1-ാം ലേഖനം മുതൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാം. കൂടുതൽ ആളുകൾ ഈ ക്ലാസ്സിൽ വരാൻ തക്കവണ്ണം പ്രത്യേകം ഓർക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഓർത്തുമായിരിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും പ്രധാനമായിട്ട് പറയാനുണ്ടോ?
നാളെ നമുക്ക് PCRS-നായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അന്നമ്മേൻ പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യും. ഇനിയിപ്പോ റെഗുലറായിട്ട് എല്ലാ ആഴ്ചയിലും ക്ലാസ് കാണും. അതുകൊണ്ട് ഇന്ന് കേറാൻ അറിഞ്ഞില്ല, അറിയാതിരിക്കുന്ന ആളുകളെ കൂടെ ഒന്ന് അറിയിച്ചാൽ, നിങ്ങളൊന്ന് ഫോൺ ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൂട്ടായിട്ടിരിക്കുന്ന ആളുകളോടൊക്കെ ഒന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നാളത്തെ ബൈബിൾ ക്ലാസ്സിനകത്ത് കൂടുതൽ പേരെ ചേർക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ നമുക്ക് സമയത്തിന് ഇതെല്ലാം തുറന്ന് ചെയ്തു തരുന്ന മനോജിന് വേണ്ടി പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു. അത്രേ ഉള്ളൂ, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
ഞങ്ങളെ ചാർത്തുകൊള്ളണമേ, ഞങ്ങളെ മറച്ചുകൊള്ളണമേ, ദൈവത്തിന്റെ നേരത്തുള്ള സമയത്തിലും നിന്റെ ദൈവത്തിന്റെ തിരയും കഴിഞ്ഞ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. അമ്മേ, പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ശേഖരാധന പുത്രം നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമ്പത്താവാസം ദൈവം ഞങ്ങൾ എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് നടത്തുന്ന ഈ പഠനങ്ങളുടെ മേലും, ഞങ്ങൾ ലഭിക്കുന്ന അറിവുകളുടെ മേലും, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്നവരുടെ മേലും, പ്രത്യേകിച്ച് പ്രസ്ഥാനത്തിന് മേലും അത് അല്പമായി അധികമായ നേതൃത്വം കൊടുക്കുന്നവരുടെ മേലും, സഹായിക്കുന്നവരുടെ മേലും, സഭയുടെ മേലും, ഭദ്രാസത്തിന്റെ മേലും, പിതാക്കന്മാരുടെ മേലും, എല്ലാ വിശ്വാസികളും ഇന്നപ്പോഴും നിന്നെ കൊണ്ടായിരിക്കുമാറാകണമേ. അതെ.